നമസ്കാരം ഡോക്ടർ ടൈറ്റസ് തോമസ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം, താങ്ക് യു.
ഡോക്ടർ ടൈറ്റസ്, കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ വിക്ടോറിയയിൽ മെൽബണിലുണ്ടായ തണ്ടർസ്റ്റോം ആസ്മ വളരെയധികം ആളുകളെ ബാധിച്ചു, 4 പേരുടെ മരണത്തിന് വരെ കാരണമായിരിക്കുന്നു. ഒന്ന് വിശദീകരിക്കുമോ എന്താണ് തണ്ടർസ്റ്റോം ആസ്മ എന്നുള്ളത്?
ഇപ്പോൾ അത് പറഞ്ഞാല് അതിന്റെ വാക്ക് ധനിപ്പിക്കുന്ന പോലെ ആസ്മ തണ്ടർസ്റ്റോം ഉണ്ടായ സമയത്തുണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല. ഈ കണ്ടീഷൻസ് അതിന് ഫേവറബിൾ ആകുമ്പോൾ ആസ്മ വല്ലാതെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അത് മിക്കവാറും ആസ്മ ഉള്ളവരോ അല്ലെ ആസ്മയ്ക്ക് സാധ്യതയുള്ളവർക്കോ ഈ ഭയങ്കര മഴയും ഭയങ്കര ഈ കാറ്റും ഉണ്ടായ ആ സമയത്ത് ഉണ്ടായ ഒരു പ്രതിഭാസമാണ് ഈ പറയുന്ന തണ്ടർസ്റ്റോം ആസ്മ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടുണ്ടായെന്നുള്ളതോ ഇനി എന്നുണ്ടാവും എന്നുള്ളതൊക്കെ പലർക്കും അതിന് പല തിയറീസ് ഉണ്ട്. അല്ലാതെ ഇപ്പം അതിന്റെ റീസണായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കണ്ടീഷൻസ് ഫേവർ ആകുമ്പോൾ ആസ്മ പ്രസിപിറ്റേറ്റ് ചെയ്യുന്നു. അതായത് ഈ കൊല്ലം പ്രത്യേകിച്ച് ഹേ ഫീവർ എന്ന് പറയുന്ന അസുഖം, അതൊരു അലർജിക് അസുഖമാണ്. അതായത് ഈ വളരെയധികം പേർക്ക് ഈ പോളൻ, ഈ ഗ്രാസിൽ നിന്ന് വരുന്നതും ഫ്ലവേഴ്സിൽ നിന്ന് വരുന്നതുമായിട്ട് മെയിനായിട്ട് ഇവിടുത്തെ പറയുന്നത് ഈ റൈ ഗ്രാസ് എന്ന് പറയുന്ന ഒരു തരം ഗ്രാസാണ്. ഇവിടെയൊക്കെ മെൽബണിന് പ്രത്യേകിച്ചുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽബണിന് ചുറ്റിനും ഒരുപാട് പാർക്സ് ഉണ്ട്, പിന്നെ ഫാമിംഗ് ലാൻഡ് ഉണ്ട്. അപ്പം ഇവിടെ ഒക്കെയുള്ള ഈ ഗ്രാസിന്റെ പോളൻ, അതായത് അതിന്റെ ആ സീഡ്സ്, അത് ഇങ്ങനെ കാറ്റത്ത് ഡിസ്പോസ് ചെയ്യും. അങ്ങനെയാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന്റെ സീഡ്സ് പോകാൻ വിൻഡിൽ കൂടെയാണ് പറ്റുന്നത്. അപ്പോൾ ഇത് പലർക്കും ഇതിനകത്ത് അലർജി ഉള്ളതാണ്. അപ്പം ഈ ഹേ ഫീവർ എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാകുന്നത് കണ്ണ് ചൊറിച്ചില്, മൂക്ക് ഒലിപ്പ്, അല്ലെങ്കിൽ വായിക്കാവും ചൊറിച്ചില്, ഇതാണ് സാധാരണ എല്ലാവരും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അന്നേരം സാധാരണഗതിക്ക് അധികം ഇതേ ആൾക്കാർക്ക്, ഹേ ഫീവർ ഉള്ളവർക്ക് ആസ്മയ്ക്കും എക്സിമയും ഇതെല്ലാം ഒരേപോലെ ലിങ്ക്ഡ് ആണ്. ഈ ഒരസുഖം ഉള്ള ആളിന് മറ്റ് അസുഖങ്ങളും വരാം. അതായത് ഹേ ഫീവറും എക്സിമയും ഉള്ളവർക്ക് ആസ്മ വരികയും ആസ്മ ഉള്ളവർക്ക് ഹേ ഫീവർ ഉണ്ടാകുക, ഇതൊക്കെ കോമൺലി റിലേറ്റഡ് ആണ്. പക്ഷെങ്കിൽ ഈ സാധാരണഗതിക്ക് ഈ പോളൻ എന്ന് പറയുന്നത് വലിയ സൈസുള്ള പാർട്ടിക്കിൾസ് ആണ്. ഇതിപ്പം നമ്മൾ വീണ്ടിലുള്ള നമ്മൾ അങ്ങനെ കാണുന്നില്ല, അത് അത്രയ്ക്ക് ചെറുതാണ്. പക്ഷെങ്കിൽ ഈ ഇതിന്റെ പോളന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് ലങ്സിലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് മൂക്കിലും കണ്ണിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഈ പ്രശ്നങ്ങൾ, ചൊറിച്ചിലും മൂക്കിലും ഒക്കെ. പക്ഷേ ഇപ്പോൾ ഇതിനെ പറ്റിയുള്ള തിയറീസ് പറയുന്നത് ഈ നല്ല മഴ ഉള്ളപ്പോൾ, അതായത് വെൻ ദേർ ഈസ് എ ലോട്ട് ഓഫ് മോയ്സ്ചർ, പിന്നെ കാറ്റൂടെ വരുമ്പോൾ ഇത് ഈ പോളൻ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് അങ്ങ് ബ്രേക്കപ്പ് ചെയ്യും. അപ്പോൾ ഈ മൂക്കിൽ മാത്രം അത് തടഞ്ഞു നിൽക്കുന്നില്ല, അത് നേരെ ലങ്സിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നത് കൊണ്ടാണ് ആസ്മയും ഈ ആൾക്കാർക്ക് അനുഭവപ്പെടുന്നത്. ഇതൊരു അലർജിക് റിയാക്ഷൻ ആണ്. ഈ മൂക്കിലും കണ്ണിലും ഒക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ലങ്സിലും അലർജി ഉണ്ടാകുമ്പോഴാണ് ഈ ആസ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്.
അപ്പോൾ ഇതിൽ കുട്ടികളിൽ പലർക്കും തന്നെ എക്സിമയും ഹേ ഫീവറും ഉണ്ടാകാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഉള്ളവർക്ക് ആസ്മ ഉണ്ടായതായിട്ട് ഈ പ്രതിഭാസം മൂലം ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചു, ഒന്ന് വിശദീകരിക്കാമോ കുട്ടികളിലും അത്? കാരണം 10-2000 കോളുകളാണ് ആംബുലൻസുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര രൂക്ഷമായ രീതിയിൽ ഇപ്പോൾ മെൽബണിൽ മാത്രമായിട്ട്?
അത് ചിൽഡ്രൻ മാത്രമല്ല, അഡൽസും ഇത് വളരെയധികം കഷ്ടപ്പെട്ടു. അപ്പം ഇതേ ഒരേ തരം അസുഖമാണ് ഇത്, ഇതെല്ലാം അലർജിയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവില്ല, എന്തെങ്കിലും ഒരു ഒന്നിയിൽ എന്തെങ്കിലും സീ ഫുഡ് കഴിച്ചോ മരുന്ന് കഴിച്ചോ ഒക്കെ അലർജി വരുമ്പം കണ്ണൊക്കെ വീർക്കുന്നത്, അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടാകുകയാണ്. അതേപോലത്തെ തടിപ്പ് ലങ്സിലും ഉണ്ടാകുമ്പോഴാണ് ഈ ആസ്മ ഉണ്ടാകുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ മാത്രം സംഭവിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ആർക്കും അറിയാവുന്ന. ഇതേ കണ്ടീഷൻസ് പല പ്രാവശ്യം, ഇതാദ്യമായിട്ടൊന്നും അല്ല തണ്ടർസ്റ്റോം ഇവിടെ സമ്മറിൽ മെൽബണിൽ ഉണ്ടാകുന്നത്. പക്ഷെങ്കിൽ അന്നേരം ഒന്നും ഇതുപോലെ സംഭവിച്ചതായിട്ട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4-5 പ്രാവശ്യമാണ് ആകെ ഇങ്ങനെ സംഭവിച്ചതായിട്ട് പറയുന്നത്. അതിനിടയ്ക്ക് എത്രയോ തണ്ടർസ്റ്റോം വന്നിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം പൊളനം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഉണ്ടായില്ല അന്നേരം എന്നുള്ളത് ആർക്കും അങ്ങനെ ഞാൻ വായിച്ചിടത്തോളം ആരും അങ്ങനെ പറയുന്നില്ല. ഈ ഒരു വർഷം പർട്ടിക്കുലർലി ഹേ ഫീവർ ഭയങ്കര രൂക്ഷമാണ്. ഈ ഹേ ഫീവർ സഫറേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യം, വർഷങ്ങളായിട്ട് ഹേ ഫീവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ വഹിക്കാൻ വയ്യാതെ, ദിസ് ഇസ് ഈ ആസ്മ ഉണ്ടാകുന്ന മുമ്പിലത്തെ കഥ ഞാൻ പറയും. അപ്പോൾ അത്രയും ഒരു ബാഡ് പോളൻ കൗണ്ട് ആകുമ്പോൾ ആസ്മയും നല്ല ചാൻസ് ആണ്. ഈ പല സംഭവിച്ച ആൾക്കാർക്കും കൊച്ചിലെയൊക്കെ ആസ്മ ഉണ്ടായിട്ടുണ്ട്. ആസ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയും പ്രായമാകുമ്പോൾ നമ്മൾ അങ്ങ് ഔട്ട്ഗ്രോ ചെയ്യുകയാണ്. പക്ഷെ ഔട്ട്ഗ്രോ ചെയ്താൽ പോലും അങ്ങനെയുള്ളവർക്ക് കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പോൾ പിന്നെയും ആസ്മ പ്രസിപിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഡ്വൈസ് പറയുന്നത് ഇപ്പൊ ആസ്മയ്ക്ക് രണ്ടു തരം ഇൻഹെയിലേഴ്സ് ആണ് ഉള്ളത്. അത് ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നെ കറക്റ്റ് ആയിട്ട് അറിയാം. ഒന്ന് റിലീവർ എന്ന് പറയും, അതായത് നമുക്കൊരു ആസ്മ വരുന്ന ഉടനെ ഈ ശ്വാസം മുട്ടിനെ പിടിച്ചു നിർത്താൻ, അത് ഈ വെന്റലിൻ, അതാണ് എല്ലാവരുടെയും കയ്യിലുള്ളത്, ഒരു ബ്ലൂ പഫർ. പിന്നുള്ളത് പ്രിവെന്റർ. പ്രിവെന്റർ എന്ന് പറയുന്നത് ഈ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്വെല്ലിങ് ലങ്സിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. അപ്പം സാധാരണ സംഭവിക്കുന്നത് ഫ്രീക്വന്റ് ആയിട്ട് ആസ്മ ഇല്ലാത്തവര് പ്രിവെന്റർ പിന്നെ യൂസ് ചെയ്യാതാവും നമ്മൾ പറഞ്ഞാൽ പോലും. ഈ അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഈവൻ പണ്ട് ആസ്മ ഉള്ളവർ പോലും ഒരു മുൻകരുതലോടുകൂടി പ്രിവെന്റർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് കരുതി വെച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്.
ഡോക്ടർ ടൈറ്റസ്, ഇതില് നാല് പേർ മരിച്ചതായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇപ്പൊ ആസ്മ ഒരു രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലേക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ മരണങ്ങൾ ഉണ്ടാകാൻ കാരണം?
ആസ്മ എന്നും വളരെ സീരിയസ് ആയ ഒരു കണ്ടീഷനാണ്. ആൾക്കാർക്ക് അതിന്റെ സീരിയസ്നെസ് പലപ്പോഴും മനസ്സിലാകാറില്ല, ഇതുപോലൊരു അത്യാഹിതം സംഭവിക്കുന്നതും വരെ. എന്നുവെച്ചാല് ഒരു 99.9% ആൾക്കാരും ആസ്മ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ആസ്മ മരണം ഉണ്ടാകാറുണ്ട്. ഈ അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയും പേർക്ക് അറ്റാക്ക് വന്നപ്പോൾ ആ കൂട്ടത്തിൽ മരണം സംഭവിച്ചു ഇരിക്കുന്നു, ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. പക്ഷേ ആസ്മ അല്ലാതെ തന്നെയും കില്ലിയാവുന്ന ഒരു അസുഖം തന്നെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും പ്രത്യേകിച്ച് കുട്ടികളോട് പേരൻസിനോട് നമ്മൾ പറയുന്നത്, ഇവിടെ കുട്ടികൾക്കും ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള അഡൾട്ട്സിനൊക്കെ ഒരു ആസ്മ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആസ്മ ഈ സ്റ്റേജിൽ നിൽക്കും, വളരെ മൈൽഡായിട്ട് നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, കുറച്ചുകൂടെ രൂക്ഷമാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതിലും രൂക്ഷമാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവും. ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കും കൊടുത്തു വിടേണ്ടതാണ്, പെട്ടെന്ന് സ്കൂളിൽ വെച്ചോ ഒരു അറ്റാക്ക് ഒക്കെ. അതാണ് അതിൻ്റെ ഒരു എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം. പലപ്പോഴും അതിന്റെ പ്രാക്ടിക്കാലിറ്റീസ് വരുന്ന പ്രത്യേകിച്ച് അഡൽസ് ഒന്നും അത്ര ബോധേഡായിട്ട് എടുക്കാറില്ല.
ഓക്കെ, എന്തായാലും മെൽബണിൽ ഉണ്ടായ തണ്ടർ സ്റ്റോം ആസ്മയെ കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ടൈറ്റസ് തോമസ്.
താങ്ക്സ് ദേവൻ.